कुछ लोग जो ज्यादा जानते हैं इंसान को कम पहचानते हैं, ये पूरब है पूरब वाले हर जान की कीमत जानते हैं, हर जान की कीमत जानते हैं।
സുപ്രഭാതം. ഇന്ന് സെപ്റ്റംബർ 19, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ തലപ്പത്ത് രണ്ട് മലബാർ മേനോന്മാരുണ്ട്. ഒരാള് വളരെ അഭ്യസ്തവിദ്യ, മറ്റേയാള് ഏഴാം ക്ലാസ് പാസ്സായ വ്യക്തി. അവർ തമ്മിൽ അത്ര കണ്ട് സൗഹൃദ ബന്ധമില്ലായിരുന്നു. അവരുടെ ബോസുമാർ തമ്മിൽ വഴക്കായിരുന്ന കാരണം, ചില്ലറ വഴക്കല്ല അങ്ങേയറ്റത്തെ വിദ്വേഷം, അതുകാരണമായിരിക്കുമല്ലോ വല്ലഭായ് പട്ടേൽ മരിച്ചപ്പോൾ ആരും ശവദാഹത്തിന് സർക്കാർ ചെലവിൽ പോകരുതെന്ന് നെഹ്റു കൽപ്പിച്ചത്. അതൊക്കെ പെറ്റി കാര്യങ്ങൾ പോട്ടെ. നമുക്ക് ഇന്ന് ജനിച്ച ഒറ്റപ്പാലംകാരൻ മേനവന്റെ കാര്യം പറയാം. വീട്ടിൽ വഴക്കുണ്ടാക്കിയോ അതോ പള്ളിക്കൂടത്തിൻ്റെ ഓലപ്പരിക്ക് തീ കൊളുത്തിയതിന് ശേഷമോ സൂക്ഷ്മം അറിയില്ല, മേനോൻ വീട് വിട്ടു. പിന്നെ പലതരം പണികൾ ചെയ്തു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. കൽക്കര എഞ്ചിനിൽ കരിയിടല്, കോൾ മൈനിൽ, സിഗരറ്റ് കമ്പനിയിലെ ക്ലർക്ക് എന്നിങ്ങനെ കുറേ താഴേക്കട പണികൾക്ക് ശേഷം കക്ഷി പ്രൊഫഷണൽ സിവിൽ സർവീസിൽ കയറിപ്പറ്റി. പിന്നെ അങ്ങോട്ട് തൻ്റെ ഭഗീരഥ പ്രയത്നം, അതിൻ്റെ കൂടെ ആത്മാർത്ഥതയോടുള്ള പണിയെടുക്കൽ, അതും ഇഷ്ടൻ്റെ കഴിവും കണ്ട് മനസ്സിലാക്കിയ ഒരു യഹൂദ ബ്രിട്ടീഷുകാരൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന എഡ്വിൻ മോണ്ടാഗു മേനോനെ ധാരാളം പ്രോത്സാഹിപ്പിച്ചു. തിങ്ക് ബിയോണ്ട് സ്റ്റെനോ ടൈപ്പിസ്റ്റ്, തിങ്ക് ബിഗ് ബോയ്. അങ്ങനെയാണ് നമ്മുടെ നായകൻ ആകാവുന്ന സെക്രട്ടറി സ്ഥാനങ്ങളിലേക്കൊക്കെ കയറി പറ്റുന്നത്. വെറും സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിൻ്റ് സെക്രട്ടറി എന്നൊക്കെയുള്ള തസ്കികൾ. എളുപ്പത്തിൽ പറഞ്ഞാൽ മൂന്ന് വൈസ്രോയിമാരുടെ പൊളിറ്റിക്കൽ അഡ്വൈസർ, ഗവർണർ ജനറലിൻ്റെ സെക്രട്ടറി, ക്യാബിനറ്റിൻ്റെ സെക്രട്ടറി, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ അണ്ടർ സെക്രട്ടറി, ഒഡീഷയുടെ ഗവർണർ. വല്ലഭായ് പട്ടേലിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വെപ്പാല പങ്കുണ്ണി മേനോൻ, എല്ലാവരും VP എന്ന് വിളിച്ചിരുന്ന മേനോൻ, ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ഒരുതരം മിറക്കിളായിട്ട് തോന്നും. കേട്ടിട്ട് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അതിനൊരു രാജാവ്, സ്വന്തമായിട്ടുള്ള പട്ടാളം, ഭാഷ, റെയിൽവേസ്, കറൻസി, പോസ്റ്റേജ് സ്റ്റാമ്പ്, മന്ത്രിമാർ എന്നിങ്ങനെ ഫുൾ സ്പെക്ട്രം എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാവും. 565 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ഒരുമിപ്പിച്ചു. എന്നിട്ട് 14 ഇന്ത്യൻ യൂണിയൻ സ്റ്റേറ്റുകൾ ഉണ്ടാക്കി. പല രാജ്യങ്ങളെ ഒന്നിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞ് ചരിത്രകാരന്മാർ കൊട്ടി ഘോഷിക്കുന്നത് 39 രാജ്യങ്ങളെ ഒന്നിപ്പിച്ച ഒരു റഷ്യക്കാരനെ കുറിച്ചാണ്. ബിസ്മാർക്ക് അല്ല, അവൻ്റെ അപ്പൂപ്പന് പോലും ചിന്തിക്കാനാവാത്ത നേട്ടമാണ് ഈ ഏഴാം ക്ലാസ്സുകാരൻ കൈവരിച്ചത്. ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക്, അതായത് വലത്തേ കൈയിൽ പ്രിവി പേഴ്സ്, ഇടത്തേ കൈയിൽ ഇന്ത്യൻ പട്ടാളം, ഇത് വെച്ചാണ് അങ്ങേയറ്റത്തെ വമ്പന്മാരായ രാജാക്കന്മാരെ തളച്ചത്. അതിൽ ചിലർ വേദങ്ങളുടെ കാലം മുതലുള്ള രാജവംശക്കാരായിരുന്നു. അതായത് അവരുടെയൊക്കെ മാനം, സമൂഹത്തിലുള്ള സ്ഥാനം, അങ്ങനെ വളരെ സങ്കീർണമായ പരിതസ്ഥിതികളിലൂടെ ഇങ്ങനെ നീന്തി നീന്തി എങ്ങനെ കരയെത്തി എന്നുള്ളതിൻ്റെ ചില വിശദാംശങ്ങൾ അങ്ങേരെ തന്നെ പിൽക്കാലത്ത് ദ സ്റ്റോറി ഓഫ് ദ ഇൻറ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നുള്ള പുസ്തകത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിർത്താം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 8 മാസമായി. April 30, 1948 ഇന്ത്യൻ പട്ടാളം മുഴുവനായി ഹൈദരാബാദിൽ നിന്നും പിൻവാങ്ങി. നൈസാമിൻ്റെ പ്രൈവറ്റ് പട്ടാളം റാസക്കാഴ്സ് ഹൈദരാബാദ് ചുറ്റും നടന്ന് അഴിഞ്ഞാടാൻ തുടങ്ങി. ഇനി അവർക്ക് എന്തും ആവാം എന്ന ആഹ്ലാദത്തിൽ. നൈസാമാണെങ്കിൽ തൻ്റെ ദൂതനെ പാകിസ്ഥാനിലേക്ക് വിട്ടു, ഒപ്പം നൈസാമിൻ്റെ ലണ്ടനിൽ ഉള്ള അക്കൗണ്ടിൽ നിന്നും വലിയൊരു തുക പാകിസ്ഥാനിലെ ജിന്നയുടെ സർക്കാരിന് അയച്ചു കൊടുത്തു. ഡൽഹിയിൽ ഗവർണർ ജനറൽ രാജാജി, നെഹ്റു, വല്ലഭായ് പട്ടേൽ കൂടിയ മീറ്റിംഗിൽ പട്ടാളത്തെ വിട്ട് നൈസാമിനെ ഒതുക്കണം എന്ന് പട്ടേൽ വാദിച്ചപ്പോൾ നെഹ്റു പൊട്ടിത്തെറിച്ചു. യു ആർ എ ടോട്ടൽ കമ്മ്യൂണലിസ്റ്റ്, ഐ വോണ്ട് അക്സെപ്റ്റ് യുവർ അഡ്വൈസ്. അപ്പോൾ വിഷണ്ണനായി പട്ടേൽ വാക്കൗട്ട് നടത്തി. അതിനുശേഷം ഹൈദരാബാദിലെ സ്ഥിതി ദൈനംദിനം വഷളായിക്കൊണ്ടിരുന്നു. രാജാജി ഒരു മീറ്റിംഗ് കൂടാൻ തീരുമാനിച്ചു രണ്ടുദ്ദേശത്തിന്. ഒന്ന്, നെഹ്റുവിനെയും പട്ടേലിനെയും തിരിച്ച് ടോക്കിംഗ് ടേംസിൽ കൊണ്ടുവരാൻ. രണ്ടാമത്തേത്, ഹൈദരാബാദിൻ്റെ കാര്യത്തിൽ കർക്കശമായ ഒരു തീരുമാനം എത്തണം, നെഹ്റുവിനെ കൺവിൻസ് ചെയ്യിക്കണം ഇൻ്റർനാഷണൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവില്ല എന്ന്. ആ മീറ്റിങ്ങിൽ ചേരാൻ രാജാജി വി പി മേനോനോടും വരാൻ പറഞ്ഞു. മീറ്റിംഗ് തുടങ്ങും മുന്നേ വി പി നേരത്തെ വന്ന് രാജാജിക്ക് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറിൻ്റെ പരാതി എഴുത്ത് കാണിച്ചു. ഹൈദരാബാദിലെ രാജക്കാർമാർ അവിടുത്തെ കോൺവെൻറ്റിൽ കന്യാസ്ത്രീമാരെ മാനഭംഗപ്പെടുത്തിയതിൻ്റെ പരാതി. മീറ്റിങ്ങിൽ രാജാജി ആ കത്ത് തുറപ്പുകുലാനായിട്ടിറക്കി. നെഹ്റു ഉടനെ പട്ടാളത്തെ അയക്കാൻ തീരുമാനിക്കുന്നു, വി പി മേനോനെ ചുമതലയേൽപ്പിക്കുന്നു. വി പി ഉടനെ തന്നെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന ബുക്കർ സാഹിബിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. പിറ്റേ ദിവസം വി പി ബുക്കറിൻ്റെ ഓഫീസിൽ കയറി ചെന്ന് ചോദ്യം ചെയ്യുന്നു, താൻ എന്തിനാ ഇന്നലെ രാത്രി തൻ്റെ പഴയ കൂട്ടുകാരൻ പാകിസ്ഥാൻ്റെ കമാൻഡർ ഇൻ ചീഫിനെ വിളിച്ചത്, എന്നിട്ട് ഫ്രഞ്ചിൽ സംസാരിച്ചത്? വി പി അവന്മാരുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനുമായിട്ടാണ് വന്നത്. അതിനാൽ ബുക്കർ ഉടനെ തന്നെ രാജിവെച്ചു. വി പി കരിയപ്പയെ ആ പണി ഏൽപ്പിച്ചു. ഇന്ത്യൻ പട്ടാളം ഹൈദരാബാദ് പിടിച്ചെടുക്കാൻ പോകുന്ന വിവരമാണ് ബുക്കർ പാകിസ്ഥാനെ അറിയിച്ചത്, അവർക്ക് വേണ്ട നടപടിയെടുക്കാൻ. പ്ലാൻ ചെയ്തതിലും നേരത്തെ ഇന്ത്യ പട്ടാളത്തെ വിട്ടപ്പോൾ നൈസാബ് സുല്ലിട്ട് ഡൽഹിയെ വിളിച്ചു പറഞ്ഞു യൂണിയനിൽ ചേർന്നോളാമെന്ന്. കാരണം നൈസാമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ജിന്ന ആഴ്ച മരിച്ചു. വി പി മണിക്കൂറുകൾക്കുള്ളിൽ ഹൈദരാബാദിലെത്തി നൈസാമിനെ കൊണ്ട് മറ്റ് ചിലതും കൂടി സമ്മതിപ്പിച്ചു. പബ്ലിക് പ്രഖ്യാപനം, ജനങ്ങളറിയാൻ, താൻ അൺകണ്ടീഷണൽ സറണ്ടർ ചെയ്യുന്നു ഇന്ത്യൻ ഗവൺമെൻറ് മുന്നാകെ. നൈസാമ് തൻ്റെ ലണ്ടൻ ബാങ്കിനെ ഉടനെ തന്നെ അവിടുത്തെ പണം മുഴുവൻ ഇന്ത്യൻ സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയിപ്പിച്ചു. അങ്ങനെയാണ് ഹൈദരാബാദ് രാജ്യത്തിനെ കൂച്ചിക്കെട്ടി ഒരു ഇന്ത്യൻ സംസ്ഥാനമാക്കുന്നത്. മാലോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ഭീരാളികരായിരുന്ന പഴയ മേനവന്മാരെ അഭിമാനത്തോടെ സ്മരിക്കുന്ന ഒരു കുമരകംകാരൻ.